SBS Radio.
ഏറെ ചർച്ചകൾക്കൊടുവിലാണ് മെയ് 8 ട്രഷറർ സ്കോട്ട് മോർസൺ ഫെഡറൽ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 2018-19 വർഷങ്ങളിലേക്ക് പ്രഖ്യാപിച്ച ബജറ്റിൽ ആദായനികുതി ഇളവുകൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. കൂടാതെ മികച്ച വികസന പദ്ധതികളും മെഡിക്കെയർ ലെവിയിലെ വർധനവ് എടുത്തുമാറ്റിയതുമെല്ലാം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർക്കുന്നവർക്ക്, പ്രത്യേകിച്ചും പുതുതായി കുടിയേറുന്നവർക്ക് അത്ര സന്തോഷം നൽകുന്ന ഒന്നല്ല ഇത്തവണത്തെ ബജറ്റ് എന്ന് വേണം പറയാൻ. ഓസ്ട്രേലിയയിലെത്തിയ ശേഷം ഒരു ജോലി ലഭിച്ച് ഇവിടെ ജീവിതമൊന്ന് കെട്ടിപ്പടുക്കാൻ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ആവശ്യമായി വരാറുണ്ട്. ഇക്കാലയളവിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഏറെ സഹായകരമായിരുന്ന ഒന്നാണ് സെൻട്രൽ ലിങ്കിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ 4 കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഫെഡറൽ ട്രഷറർ സ്കോട്ട് മോറിസൺ അറിയിച്ചത്. ഓസ്ട്രേലിയയിലെത്തുന്നവർ ആദ്യം ജോലി കണ്ടെത്തുകയും പിന്നീട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യട്ടെ എന്നാണ് പ്രധാനമന്ത്രി മാൽക്കം ടേൺബുളിന്റെ പ്രസ്താവന. ഇത് ഇവിടേക്കെത്തുന്നവരെ എത്രത്തോളം ബാധിക്കാനിടയുണ്ട്? ഇക്കാര്യം അറിയാൻ ചില ഓസ്ട്രേലിയൻ മലയാളികളുമായി SBS മലയാളം സംസാരിച്ചു. ഏറെ നാളുകൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയവർക്ക് വന്നയുടൻ തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമായിരുന്നു. കുട്ടികളുമൊക്കെയായി ഇവിടെ എത്തിയ ശേഷം ഇവിടുത്തെ ഈ ദൈനംദിന ജീവിത ചെലവുകൾ വഹിക്കാൻ ഇത് ഏറെ ഉപകാരപ്രദമായിരുന്നുവെന്ന് മെൽബണിലുള്ള അനു സുഗു പറയുന്നു.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 10 മുന്നേ വരുമ്പോൾ ഇത് വളരെ ഒരു ഉപകാരമുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക്, കാരണം ഞങ്ങളെ വളരെയധികം സഹായിച്ചിരുന്നു. ഒന്ന്, നമ്മൾ പുതിയതായിട്ട് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സെറ്റിൽ ആവാന്, നമ്മളുടെ ജോലി കിട്ടാനുള്ള ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അലവൻസ് നമ്മൾക്ക് സെൻട്രൽ ലിങ്കിൽ നിന്ന് കിട്ടുമ്പോൾ അത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം എത്രയൊക്കെ ആണെങ്കിലും അന്യ നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സെറ്റിൽ ആവാൻ എത്ര എമൗണ്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്കത് പറ്റില്ല. അപ്പം ഇവിടുന്ന് കിട്ടുമ്പോൾ അത്, പിന്നെ സിംഗിൾ ഹസ്ബൻഡിന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ബാലൻസ്, നമുക്ക് ആ ഫാമിലി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൈസ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു.
നിലവിൽ 120, അതായത് കുറഞ്ഞത് 2 ഓസ്ട്രേലിയയിൽ തങ്ങിയ ശേഷം മാത്രമേ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഒരു ജോലി കിട്ടും വരെയെങ്കിലും സർക്കാർ ആനുകൂല്യം ലഭിക്കുന്നത് ഒരു കൈസഹായമായേനെ എന്ന അഭിപ്രായമാണ് പുതുതായി ഓസ്ട്രേലിയയിലേക്ക് എത്തിയ മെൽബണിലുള്ള രാഹുലിന്റേത്.
എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വന്നിട്ട് ഇപ്പോ 6 ആയുള്ളൂ. അപ്പൊ ഞാനിവിടെ ആദ്യം സെൻട്രൽ ലിങ്കിൽ പോയായിരുന്നു. ഞാൻ അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ, ആദ്യം പറഞ്ഞ പുതിയ മൈഗ്രൻസിന് അത് ആപ്ലിക്കബിൾ അല്ല. ഇവിടെ 120 മേളിൽ ഇവിടെ PR കിട്ടിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്താലാണ് കിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്റെ വൈഫ് വന്നപ്പോ ഞാൻ വീണ്ടും രണ്ടാമത് ഇവിടെ വിക്ടോറിയ വന്നപ്പോ പോയി ചോദിച്ചു. ആദ്യം ഞാൻ സിഡ്നിയിലായിരുന്നു. വിക്ടോറിയ വന്നപ്പോ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ചിലപ്പോ നിങ്ങൾ എലിജിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു $900 മേളില് 2 നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്നും പറഞ്ഞിട്ട് എന്റെ അവരെ ക്യാൻസൽ ചെയ്തു. അപ്പോഴും അവര് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു വൈഫിന് എലിജിബിൾ ആണ്, അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഈ 120 ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇല്ല അത് കുഴപ്പമില്ല എലിജിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നപ്പോ അവർ പറഞ്ഞു ഇത്ര മിനിമം 120 വേണമെന്ന് പറഞ്ഞു. അപ്പോ പുതിയൊരു മൈഗ്രൻസ് ഇവിടെ വരുന്നവർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ജോലി, ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി കിട്ടാൻ വലിയ പാടാണ്. പിന്നെ ഇവിടെ എക്സ്പെൻസ്, ഇവിടുത്തെ റൂം റെന്റ് ആണെങ്കിൽ ഭയങ്കര ഹൈ ആണ്. നാട്ടിന്റെ പൂക്കോ എത്ര പൈസ കൊണ്ടുവന്നാലും ഒരു 2-3 നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്കൊരു വരുമാനം ഇല്ലാതെ പിടിച്ചു നിൽക്കല് പാടാണ് ഇവിടെ. അതല്ല, ഇവിടെ വന്ന് ജോലി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാഷ്വൽ ആയിട്ട് ജോലി കിട്ടണമെങ്കിൽ ഒരു 3-5 എടുക്കുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്. എന്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, ഞാൻ വന്നിട്ട് എനിക്ക് 2-3 ഞാൻ എനിക്ക് ജോലിയൊന്നും ആയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്യാഷ്വലായിട്ട് കിട്ടുന്നത്. ഇപ്പൊ വൈഫ് വന്നിട്ടാണ് ഇതിപ്പോ 2-3 ആയി. അപ്പൊ അവർക്കും ജോലി കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ ഈ 120 തന്നെ കൂടുതലാണ്. ആ കണ്ടീഷനിൽ പോലും നമുക്കൊരു ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞ സെൻട്രലിലേക്ക് ചെയ്യുന്ന. നേരത്തെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ന്യൂ സ്റ്റാർട്ട് അലവൻസ് എന്നൊക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. പക്ഷെ അതൊക്കെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളും ഇവിടെ ഒരു ജീവിച്ചു പോവാം. പുതിയൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ആവുന്ന വരെ ജീവിച്ചു പോകാന്നുള്ള സിറ്റുവേഷൻ ആണ്.
പുതുതായി കുടിയേറുന്നവർക്കുള്ള ന്യൂ സ്റ്റാർട്ട് അലവൻസ്, ഫാമിലി ടാക്സ് ബെനിഫിറ്റ്, കെയറേഴ്സ് അലവൻസ്, പെയ്ഡ് പാരന്റൽ ലീവ്, ലോ ഇൻകം കാർഡ് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്കാണ് ഇനി 4 കാത്തിരിക്കേണ്ടത്. ഓസ്ട്രേലിയയിലെത്തി. 3 വർഷത്തിന് ശേഷം മാത്രമേ ന്യൂ സ്റ്റാർട്ട് അലവൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ ഡിസംബറിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് 4 വർഷമാക്കി ഉയർത്തുമെന്ന് ബജറ്റിൽ അറിയിച്ചത്. എന്നാൽ സർക്കാർ ഒരു ധനസഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എത്തി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആദ്യകാലത്താണ് നൽകേണ്ടതെന്ന് അഡലൈഡിലുള്ള ആനി ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നു.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓസ്ട്രേലിയ പോലത്തെ പുതിയ രാജ്യത്തേക്ക് വരുന്ന മൈഗ്രൻസിന് ആദ്യമായിട്ടൊരു ഇനീഷ്യൽ സെറ്റിൽമെന്റ് ടൈമിൽ ആണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ സെറ്റിലിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 1 to 2 to 3 years അങ്ങനെ പോവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യമായിട്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു പിള്ളേരുടെ എഡ്യൂക്കേഷൻ അതിനൊക്കെ ഒരു ടൈം എടുക്കും സാധാരണ. ഓസ്ട്രേലിയ ഞാൻ കണ്ട ആളുകളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഗവൺമെന്റ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ആദ്യത്തെ ഒരു 1 to 2 years കൊടുക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത്.
ആനി സൂചിപ്പിച്ചതുപോലെ ഇവിടേക്ക് പുതുതായി കുടിയേറുന്നവർക്കുള്ള ന്യൂ സ്റ്റാർട്ട് അലവൻസ് പോലും കിട്ടാൻ 2 വർഷം കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഇവിടെ എത്തിയിട്ട് 6 മാസമായിട്ടും ജോലി കൂടി ലഭിക്കാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മെൽബണിലുള്ള സോണിയ എലിസബത്ത് ജോണും കുടുംബവും.
5 മാസമായി ഞാൻ ഈ സെന്ററിലിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഇതുവരെ എനിക്കൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. 2 പിള്ളേരുണ്ട്. ചൈൽഡ് ബെനിഫിറ്റ് ഇതുവരെ എനിക്കായിട്ടില്ല. ഞാൻ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. കുറെ പ്രാവശ്യം ഞാൻ വിളിച്ചു, കുറെ പ്രാവശ്യം ഞാൻ സെന്ററിലിങ്ങിൽ പോയി, എന്നിട്ടും എനിക്കൊരു ഹെൽപ്പ് ആയിട്ടില്ല. പല പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നില്ല, 2 പിള്ളേരുണ്ട്, ഞങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇപ്പോഴും ഫിനാൻഷ്യലി ഞങ്ങൾ റിയലി ടൈറ്റ് ആണെന്നും പറഞ്ഞിട്ടും ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടുന്നില്ല സെൻട്രലിങ്കിൽ നിന്ന്. 1 വർഷം തന്നെ ഞങ്ങൾ ഇത്രയും പാടുപെടുന്നു. ഇനി 4 വർഷം ആവുമ്പോൾ ഇനി വരുന്നുള്ള മൈഗ്രൻസിന് എന്തുമായി തീരുമെന്ന് എനിക്കറിയില്ല.
അതേസമയം ഓസ്ട്രേലിയയിലെത്തി 2 വർഷത്തിനുള്ളിൽ എന്തായാലും ഒരു ചെറിയ ജോലിയെങ്കിലും നേടാൻ കഴിയുമെന്നും ആ സാഹചര്യത്തിൽ 4 വർഷത്തിനുശേഷം ലഭിക്കുന്ന ഈ സർക്കാർ ആനുകൂല്യങ്ങൾ ഒരുവിധത്തിലും സഹായകരമാകുന്നില്ലെന്ന് രാഹുൽ അഭിപ്രായപ്പെടുന്നു.
ഇവിടെ വന്നിട്ടാണെങ്കിൽ ജോലി ഇല്ലെങ്കിൽ ഒരു സെറ്റിലിംഗിന് ഒരു ബെനിഫിറ്റ്സ് പോലും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മൾ നാട്ടിന്റെ പൈസ കൊണ്ടുവരേണ്ടി വരും. ആ ഒരു കണ്ടീഷനാണ്. എത്ര കാലം നമുക്ക് ജോലി ചെയ്താൽ ചെയ്യണോ അത്ര നാളും നമ്മൾ നാട്ടിന്റെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ പറഞ്ഞ 120 weeks അല്ലെങ്കിൽ 4 years ആവുമ്പോൾ എന്തായാലും നമുക്ക് ജോലി കിട്ടിയിരിക്കും, എവിടെയെങ്കിലൊക്കെ നമ്മൾക്ക് ജോലി കിട്ടിയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ പിന്നെ ആർക്കും ഇത് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നില്ല. പിന്നെ 100% ആർക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല എന്നുള്ള ഉറപ്പാവും.
നിലവിലെ ഈ 2 വർഷം തന്നെ ഒരു നീണ്ട കാത്തിരിപ്പാണെന്നും ഇത് 4 വർഷമാക്കി ഉയർത്തുന്നത് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ പദ്ധതിയിടുന്നവരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുമെന്നും സോണിയ പറയുന്നു. മാത്രമല്ല ഈ സാഹചര്യം കണക്കിലെടുത്ത് പുതിയ കുടിയേറ്റക്കാർ ഇതേക്കുറിച്ച് കൂടുതൽ അവബോധരാകണമെന്നും സോണിയ ചൂണ്ടിക്കാട്ടുന്നു.
നാട്ടിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് സെൻട്രലിങ്ങിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സെൻട്രലിങ് സപ്പോർട്ട് ചെയ്യുമെന്ന്. അതിൽ ഞങ്ങൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം ഇപ്പം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇനിയും 4 years ഈ ഇതാക്കുവാണെങ്കിൽ ഇനിയും വരുന്ന ആൾക്കാർ, ന്യൂ ആയിട്ട് വരുന്ന മൈഗ്രൻസ് ഒന്നുകിൽ റീതിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ നല്ലപോലെ ഫണ്ട് ഉണ്ടായിരിക്കണം മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ. അവരിനിയും റീതിങ്ക് ചെയ്തിട്ട് വേണം മൈഗ്രേറ്റ് ചെയ്യാന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നല്ല ലോക്കൽ സപ്പോർട്ട് വേണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ന്യൂലി അറൈവ്ഡ് മൈഗ്രേഷനാണ് ന്യൂ സ്റ്റാർട്ടർ അലവൻസ്. പക്ഷേ ഞാൻ ഈ പല പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ പറയുന്നത് ന്യൂ സ്റ്റാർട്ടർ അലവൻസ് വേണമെങ്കിൽ ഞാൻ 104 weeks എന്ന് വെച്ചാൽ 2 years ഞാൻ ഓസ്ട്രേലിയയിൽ താമസിച്ചാലേ എനിക്ക് അലവൻസ് കിട്ടത്തുള്ളൂ. സോ ആ ന്യൂ സ്റ്റാർട്ടർ അലവൻസിന്റെ ഒരു മീനിങ്ങും ഇല്ല, ഒരു സപ്പോർട്ടും ഇല്ല, ഒരു മീനിങ്ങും ഇല്ല.
ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സർക്കാർ പദ്ധതിയിടുന്ന ഈ മാറ്റം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്ന നിരവധി പേരെയാണ് ബാധിക്കാനിടയുള്ളത്. ഇതുവഴി $200 million ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഫെഡറൽ സർക്കാർ. അതേസമയം ആനുകൂല്യങ്ങൾക്കായി 4 വർഷം നീണ്ട കാത്തിരിപ്പ് നിരവധി കുടിയേറ്റക്കാരെ സാരമായി ബാധിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് എഥനിക് കമ്മ്യൂണിറ്റീസ് കൗൺസിൽസ് ഓഫ് ഓസ്ട്രേലിയ SBS ന്യൂസിനോട് പറഞ്ഞു. സർക്കാർ ആനുകൂല്യങ്ങൾക്കായുള്ള നിലവിലെ 2 വർഷം നീണ്ട കാത്തിരിപ്പ് 4 വർഷമാക്കി ഉയർത്താനുള്ള ബിൽ പാർലമെന്റിൽ പാസാവുന്നതോടെ നിയമം നടപ്പിലാവും. എന്തായാലും സർക്കാരിന്റെ ഈ തീരുമാനം നടപ്പിലാകുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണാം.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.